നയിക്കും തന്നെയാ. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രാൻ പരിശുദ്ധൻ 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 ഇവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നിരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഉദ്ഘാടനം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയായി ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് ഉദ്ഘാടനം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായതിനിടയാരോട് കരുണയെന്ന് വെച്ച് രാജാവേ നിനക്ക് സ്തുതി. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തെന്നാൽ രാജ്യശക്തിയും മഹത്വം നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമേ. ഇപ്പൊ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് എന്നോടുകൂടി നിത്യകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ ശിമശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനെ ഓർത്തറിയുമേ നമ്പുരാന്റെ അമ്മേ. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളവരുടെ സമയത്തും ദൈവം നമ്പുരാനോട് അമ്മ കഴിച്ചുകൊള്ളണമേ. ആമേ. അടയ്ക്കുമാർ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീത സന്ധിക്കായി നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഏറെ നാളുകൾക്ക് ശേഷം അടി ഞങ്ങൾക്ക് ഒന്നിച്ചു ചേരുവാനും ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും ലക്കോണം ഇടയാക്കിയ എല്ലാ വൻകൃപയെ ഞങ്ങൾ ഓർക്കുന്നു. കഴിഞ്ഞ ഞങ്ങളുടെ നോയമ്പ് ഉപവാസങ്ങള്, ബലഹീനങ്ങളായ ഞങ്ങളുടെ ദണ്ഡ നമസ്കാരങ്ങള്, കുറവുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും സ്വർഗം കുറവ് നീക്കി സ്വർഗത്തിൽ കൈക്കൊള്ളണമേ. എല്ലാ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ ശക്തി ഞങ്ങളെ ഭരിക്കണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം, സ്വീകരിപ്പാൻ അതിനെ ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഡിസംബറാന്റെ ദിവസാനിധി ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നു. തുടർന്ന് ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവിന്ന് ഈ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ വേദനകളും അതിന്റെയൊക്കെ നടുവിലും ദൈവം നൽകിയിട്ടുള്ള സന്തോഷം, ഞങ്ങളുടെ അർഹതയ്ക്കുപരിയായി ഞങ്ങളെ സ്നേഹിക്കുന്ന വൻകൃപ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തിരുമേനിയത്വവും ഭാഗ്യം അർപ്പിക്കുന്നു. ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, MMVS എല്ലാ പ്രവർത്തനങ്ങളെയും മലങ്കര സഭാ തലത്തിലും ഭദ്രാസന തലത്തിലും അതിന്റെ ചുമതലക്കാരെയും റീജിയണൽ ലെവലിലുള്ള അതിന്റെ പ്രിയപ്പെട്ട ചുമതലക്കാരെയും കർത്താവേ സർവോപരി ഓരോ യൂണിറ്റിലും എത്ര അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മാതാക്കളെയും സഹോദരിമാരെയും എല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. നിന്റെ കരുണയെ തുടർന്നും ഈ വർഷവും ഞങ്ങളെ പരിപാലിക്കണമേ, അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതിന് പരിശുദ്ധ റൂഹായിക്കുമെന്നേക്കും പുതിയ സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിന്റെ തന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമുക്ക് ഒന്നുചേരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ ശക്തി നമ്മളോടൊപ്പമുണ്ട്. ക്രൈസ്റ്റ് ഈസ് റിസൺ, ക്രൈസ്റ്റ് ഈസ് റിസൺ, ക്രൈസ്റ്റ് ഈസ് റിസൺ. യേശുമ്പ്രാന്റെ ആ വലിയ ശക്തി നമ്മള്, അതൊരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. കല്ലറയും കഷ്ടതയും മരണവും കുരിശും ഒക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറമായ ഒരു വലിയ പ്രത്യാശ നമുക്ക് നൽകുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ പ്രചരിക്കപ്പെട്ട ഒരു സന്ദേശത്തിൽ, ഈ സോഷ്യൽ മീഡിയകളിലൂടെ പോകുന്ന ഒരു ചെറിയ ചിത്രം, അത് ബാക്കി ലോകത്തിലെ ധാരാളം പേരുടെ കല്ലറകൾ എല്ലാം അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ നമ്മുടെ കർത്താവിന്റെ മാത്രം കല്ലറ തുറന്നിരിക്കുന്നു. അത് വലിയൊരു, അതിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഭയങ്കര ഒരു സന്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ കല്ലറ തുറക്കപ്പെട്ട കല്ലറയാണ്. നമുക്ക് കല്ലറയ്ക്ക് അപ്പുറമായിട്ടുള്ള ഒരു വലിയ പ്രത്യാശയുണ്ട്. ഇന്ന് അടയ്ക്കപ്പെട്ട പല മേഖലകളും ഇന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. കുഞ്ഞുങ്ങളെ പറ്റിയോ, അല്ലെങ്കിൽ കുടുംബത്തെ പറ്റിയോ, അല്ലെങ്കിൽ ഭാവി നടപടികളെ പറ്റിയോ, ജോലി കാര്യങ്ങളെ പറ്റിയോ, ഒക്കെ അടയ്ക്കപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല മേഖലകൾ, ഇനി തുറക്കില്ല എന്ന് വിചാരിക്കുന്ന പല വാതിലുകൾ, പ്രിയമുള്ളവരെ അവിടെ ഒരു വലിയ പ്രത്യാശയുണ്ട്. യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന അതാ, നിങ്ങൾ അടയ്ക്കപ്പെട്ട വിഷയങ്ങളിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് അത് തുറക്കുവാൻ തക്ക വേണം. ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. ഇതിനെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. അഭിനയ തിരുമേനിയെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ ഇടവകകളിലും ഇതിനെ നേർത്തു നൽകുന്ന വൈദികരെ ഓർക്കുന്നു. അതോടൊപ്പം നമ്മുടെ ബദിരാസനത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ശാന്തമ്മ ആന്റി, ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ജിജി, ചുമതലപ്പെട്ട ധാരാളം പേര്, എല്ലാ റീജിയണൽ സെക്രട്ടറിമാരെ, അതോടൊപ്പം ഇവർക്കെല്ലാം പ്രവർത്തിക്കാനായിട്ട് അവസരം കൊടുക്കുന്നത് ഓരോ യൂണിറ്റിലെയും അനുഗ്രഹീതരായ കർമ്മധീരരായ MMVSന്റെ പ്രവർത്തകരാണ്. ഇവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഈ വർഷം നമുക്ക് ബഹുമാനപ്പെട്ട ബിന്നിയും കുരുവിളയച്ചനാണ് ഇതിന്റെ ചുമതല വൈസ് പ്രസിഡന്റ് ആയിട്ട് നിർവഹിക്കുന്നത്. അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛനെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അച്ഛന്റെ സാന്നിധ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഇല്ലാതിരുന്നിട്ടും വീണ്ടും ഈ വർഷവും ക്ലാസ്സുകൾ എടുക്കാൻ തക്ക വണ്ണം എനിക്ക് അവസരം നൽകിയതിൽ എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നിങ്ങളുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ ബലഹീനരായ ഞങ്ങളെയും കൂടി ഓർക്കണമേ. ഞങ്ങള് ട്യൂഷൻ നിങ്ങളെ പലരും അറിഞ്ഞു കാണുമല്ലോ. എന്റെ ഫാദറിനോ 59 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഞങ്ങൾ ആ ഒരു വലിയ ഷോക്കിൽ നിന്നൊന്ന് റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. 9 തുടങ്ങിയതിന്റെ അന്നായിരുന്നു. 40 വെള്ളിയാഴ്ചയാണ് 40 ദിവസം ഓർത്തത്. അപ്പം ഞങ്ങള് മാനസികമായിട്ട് അല്പം പ്രയാസത്തിലൊക്കെയാണ് എങ്കിൽ തന്നെയും ഈ വലിയ പ്രത്യാശയാണ് ഞങ്ങളെ ഭരിക്കുന്നത്. യേശുമ്പുരാന്റെ തുറന്നു കിടക്കുന്ന കല്ലറ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വെറുതെ ഒരു മുഖസ്തുതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയോ പറയുന്നില്ല. അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെന്നും കൂടി നിങ്ങൾ വിചാരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ആ ഒരു അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ തുറക്കപ്പെട്ട കല്ലറ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ പ്രത്യാശ നൽകിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവഹിതം പോലെ എല്ലാം നടക്കട്ടെ. നിങ്ങൾ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആദ്യമേ നമ്മുടെ ക്ലാസ്സുകള് അന്നാമയും പാസ്റ്റോ എന്ന പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഗിയോർഗി സഞ്ചൽ അച്ഛനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അച്ഛൻ സ്വർഗത്തിലിരുന്ന ഈ കാര്യങ്ങളൊക്കെയും വീക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് കരുതാം. 8 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 9 മുതലുള്ള അധ്യായങ്ങളാണ് ഈ വർഷം സിലബസിലുള്ളത്. അത് പഠിക്കുവാനൊക്കെ വേണ്ടതും കൂടുതൽ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും മനസ്സിലുണ്ടെങ്കിലും പറയാൻ അങ്ങ് വിട്ടുപോകുന്ന ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട മനോജ്. മനോജ് വളരെ ആത്മാർത്ഥമായിട്ടാണ് ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത്. മനോജ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മൾ ഈ ക്ലാസ്സുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വർഷത്തെ കഷ്ടാനുഭവാഴ്ചയിൽ ധാരാളം പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യം അതും കൂടി ഒന്ന് പങ്കുവെക്കുക. സിലബസിൽ മാത്രമല്ലല്ലോ നമുക്ക് കുറച്ച് അറിവും കൂടെ കിട്ടുന്ന നല്ലതാണെന്നുള്ള ഒരു രീതിയിൽ അറിവ് പങ്കുവെക്കാനായിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് എന്റെ മനസ്സിനെ സ്പർശിച്ചതായ ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചിട്ട് നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഞാൻ ഈ പാസ് ഓവറിന്റെ ടൈമിൽ യേശു ക്രിസ്തുവിൽ എങ്ങനെയാണ് ഈ പാസ് ഓവർ അത് ഫുൾഫിൽ ചെയ്തതെന്ന് ഞാനിങ്ങനെ കൂടുതലായിട്ടൊന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും ജൂതന്മാർ നടത്തുന്ന പാസ് ഓവർ മീല്, അതിനകത്ത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് പോലെ അവരുടെ സെഡാർ മീൽ എന്ന് പറയുന്നത്, പാസ് ഓവർ മീല് അവരുടെ സെഡാർ പ്ലേറ്റ്, സെഡാർ എന്നാണ് അവര് ഈ പാസ് ഓവർ മീൽ എന്ന് പറയുന്നത്. സെഡാർ പ്ലേറ്റില് ധാരാളം കാര്യങ്ങൾ കാണും, അതിന്റെ സൈഡ് ഡിഷസ് ഒക്കെ ആയിട്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മത്സ്വ എന്ന് പറയുന്ന അവരുടെ 3 അപ്പങ്ങളാണ്. അതിനോട് ചേർന്ന് ഷാങ് ബോൺ ഓഫ് എ ഗോട്ട് അല്ലെങ്കിൽ ലാംബ്, ഒരു ലാംബിന്റെ ഷാങ് ബോൺ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കും. ചില ഇപ്പോഴത്തെ ജൂയിഷ് ആൾക്കാരൊക്കെ ഗോട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, അവര് ചിക്കനൊക്കെ ആണെങ്കിലും ഒരു പീസ് അങ്ങനെ ഇറച്ചി എന്നുള്ള രീതി മാത്രം വെക്കും. അതുപോലെ കർപ്പാസ് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ബിറ്റർ ഹെർബ്സ്, ബിറ്റർ ഹെർബ്സ് ഉണ്ട്. അവരുടെ കയ്പിനെ ഓർക്കുവാൻ തക്കോണം, മിസ്രൈമില് അവർ അനുഭവിച്ചതായ കയ്പിനെ ഓർക്കുവാൻ തക്കോണം. അതുകൂടാതെ സോൾട്ട് വാട്ടർ ഉണ്ട്. സോൾട്ട് വാട്ടർ അവരുടെ പിതാക്കന്മാര് അവരുടെ മരുഭൂമിയിൽ ഒഴുക്കിയ കണ്ണുനീരിനെ ഓർക്കുന്നതായ കാര്യമാണ്. അതുപോലെ ചെങ്കടൽ വിളർന്ന ദൈവം ഇക്കരയ്ക്ക് കടത്തിയതിനെ ഓർക്കുന്നതാണ് ഈ സോൾട്ട് വാട്ടർ അത് റെപ്രസെന്റ് ചെയ്യുന്ന. അങ്ങനെയാണ്. അതുകൂടാതെ ഈ ഫ്രൂട്ടും നട്ട്സും എല്ലാം കൂടെ പൾപ്പ് പോലാക്കിയിട്ട് അത്, ക്ഷമിക്കണം, എന്റെ തൊണ്ടയ്ക്ക് ഒരു അല്പം പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് മുരടനക്കുന്നത്, ദയവ് ഇത് ക്ഷമിക്കണം. ഈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ പൾപ്പ് പോലാക്കിയിട്ട് അവരതൊരു സൈഡ് ഡിഷാ, അവര് അത് ഓർക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ മിസ്രൈമില് അവരുടെ പിതാക്കന്മാര് അവിടെ ബ്രിക്സ് ഉണ്ടാക്കുമായിരുന്നല്ലോ, അപ്പൊ കളിമണ്ണ് ഒഴിച്ചിട്ടാണ് ഈ ബ്രിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഉഴിയ വേലക്കാരാൽ പീഡിപ്പിക്കപ്പെട്ട് പിതാക്കന്മാര് ബ്രിക്സ് ഉണ്ടാക്കിയതിന്റെ ഓർമ്മയാണ് ഈ ആ പൾപ്പ്, നമ്മുടെ കെച്ചപ്പ് പോലിരിക്കും ആ പൾപ്പ് ഓർപ്പിക്കുന്നത് അതാണ്. ഇത്രയൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്ന ചിന്ത. പിന്നീട് ഈ മൂന്നപ്പം എന്താണ് എന്നൊന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ കൂട്ടത്തിലുള്ള വേറൊരു കാര്യമാണ് ഈ എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കും. ഇതിനകത്ത് എഗ്ഗ് ബോയിൽ വെച്ച് ചെയ്ത് വെക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ ടെമ്പിളിനെ, യെരുശലേം ടെമ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. യെരുശലേം ടെമ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ എഗ്ഗോ അല്ലെങ്കിൽ ഷൈൻബോണോ അല്ലെങ്കിൽ മറ്റൊന്നും യേശു ക്രിസ്തു ഉപയോഗിച്ചില്ല. യേശു ക്രിസ്തുവിന് പസഹ മീലില്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെസഹ ഇതൊക്കെ ഒരുപക്ഷെ ഒരുക്കി കാണുമായിരിക്കാം, പക്ഷെ യേശു ക്രിസ്തു ആകപ്പാടെ എടുത്ത് ശിഷ്യന്മാരോട് പിന്നീട് ചെയ്യാൻ പുതിയ നിയമ പെസഹായിട്ട് നമുക്ക് നൽകുന്നത് ഈ അപ്പവും വീഞ്ഞും മാത്രമാണ്, തന്റെ ശരീരവും രക്തവും. കാരണം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അത് ഉപയോഗിക്കാഞ്ഞെന്നുള്ളതിന്റെ വിശദീകരണമുണ്ട്. ഇനി കുഞ്ഞാടിന്റെ മാംസം യേശു ക്രിസ്തു ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം താൻ തന്നെ കാൽവരിയിൽ കുഞ്ഞാടായിട്ട് മാറാനായിട്ട് പോവുകയാണ്. ഇനി കണ്ണുനീരിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, അതെല്ലാം കർത്താവ് നമുക്ക് സന്തോഷമായിട്ട് മാറ്റാനായിട്ട് പോവുകയാണ്. ഈ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗും കർത്താവ് ഉപയോഗിച്ചില്ല, അത് ടെമ്പിളിനെ റെപ്രസെന്റ് ചെയ്താണെന്ന് പറഞ്ഞല്ലോ. അവരുടെ സെക്കൻഡ് ടെമ്പിള് ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് നശിപ്പിച്ചതിന് ശേഷം അവരുടെ സെക്കൻഡ് ടെമ്പിളിന്റെ ഡെഡിക്കേഷന് സമയം മുതലാണ് ആ ഒരു ട്രഡീഷൻ, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അതുണ്ട്, ആ സമയം മുതലാണ് അവർ ആ ട്രഡീഷൻ ആരംഭിച്ചത്. ഈ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് യേശു ക്രിസ്തു ഉപയോഗിച്ചില്ല. കാര്യം എന്താന്ന് ചോദിച്ചാല് ആ ടെമ്പിളിനെ നോക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഇത് കല്ലിമേ കല്ല് ശേഷിക്കുകയല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് യേശു ക്രിസ്തു അതും മാറ്റിവെച്ചു. അത് പഠിച്ച് ചെല്ലുമ്പോഴത്തേന് വളരെ മനസ്സിനെ വളരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതായ ഒരു കാര്യം, ഇപ്പോഴും യഹൂദന്മാരുടെ ഈ സെഡാർമീലിന്റെ കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മെച്ചുവ എന്ന് പറയുന്ന മൂന്ന് അപ്പങ്ങളുണ്ടല്ലോ, അതിൽ രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് യഹൂദന്മാർക്ക് ഇപ്പോഴും ഉള്ളത്. ഒന്ന് പറയുന്നു അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ മൂന്ന് പിതാക്കന്മാരെ കാണിക്കാനാണ് എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് അവർ പറയുന്നതായ കാര്യം ജനങ്ങള് പുരോഹിതന്മാര് ലേവ്യര് ഈ മൂന്ന് പേരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ മൂന്ന് അപ്പങ്ങൾ. എന്നിട്ട് ഇവർ ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഇപ്പോഴും അവർ ചെയ്യുന്ന ഒരു കാര്യം ഈ രണ്ടാമത്തെ അപ്പം എടുക്കും, ഇത് ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ഈ മൂന്ന് അപ്പങ്ങൾ. വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് ഇവരുടെ പാസോർമയിലൊക്കെ ഇവർ കഴിക്കുന്നത്. ഈ രണ്ടാമത്തെ അപ്പം, ഈ രണ്ടാമത്തെ അപ്പം എടുത്തിട്ട് അവര് രണ്ടായിട്ട് അത് ബ്രേക്ക് ചെയ്യും. രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യുമ്പം അതിനകത്ത് വലിയ ഒരു കഷണം, വലിയ ഒരു കഷണം എടുത്ത് അവര് മെത്സുവ ബാഗ് എന്ന് പറയുന്ന ഒരു ഒരു സഞ്ചിയുണ്ട് അവർക്ക്, ആ സഞ്ചിക്കകത്ത് ഒളിച്ചു വെക്കും. പാസോർമീലിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആ സഞ്ചിക്കകത്ത് കൊണ്ടുപോയി ഈ വലിയ കഷണം മെത്സുവയിലെ രണ്ടാമത്തെ അപ്പം എടുത്ത് മെത്സുവാമീലിന്റെ ബാഗിനകത്തിട്ട് വെക്കും. ഈ വലിയ കഷണത്തിനെ പറയുന്ന അഫിക്കോമൻ, അഫിക്കോമൻ എന്നാ പറയുന്നത്, അഫിക്കോമൻ എന്ന ആ അപ്പത്തിന്റെ പേര്. അതുകൊണ്ട് ഒളിച്ചു വെച്ചിട്ട് പിന്നീട് ചെയ്യുന്നത് ഈ എങ്ങനെ ഈ പാസോർമീൽ തീരുന്നതെന്ന് ചോദിച്ചാൽ ജൂയിഷ് പാരമ്പര്യം അനുസരിച്ച് രണ്ട് രീതിയുണ്ട്. ചിലർക്ക് 14 സ്റ്റെപ്പുകളുണ്ട്, ചിലർക്ക് 15 സ്റ്റെപ്പുകളുണ്ട്. ഈ അവസാനത്തെ കൺക്ലൂഡിംഗ് പ്രയർ വരുന്നതിന് മുൻപായിട്ട് വീട്ടിലെ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പോയി ഈ അഫിക്കോമൻ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരണം. തിരികെ കൊണ്ടുവന്നിട്ട് അവര് ഈ അഫിക്കോമൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹിഡൻ വൺ എന്നുള്ളതാണ്, ഹിഡൻ വൺ. എന്നിട്ട് അത് തിരികെ കൊണ്ടുവന്നിട്ട് അവരെല്ലാരും കൂടെ അത് പങ്കിട്ടെടുക്കുകയും പ്രാർത്ഥനയോടുകൂടിയാണ് കൺക്ലൂഡിംഗ് പ്രയർ നടത്തിയാണ് പെസഹാമീല് ഓവറാകുന്നത്. ഇത് തിരികെ കൊണ്ടുവന്നേ പറ്റുള്ളൂ, അവര് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് ഈ പാസോർമലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്റെ മനസ്സിനെ സ്പർശിച്ചതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും യഹൂദന്മാരോട് ചോദിച്ചാൽ ഈ മൂന്നപ്പത്തിന്റെ രീതികൾ അവർ പറയുന്നത് പല പല വ്യാഖ്യാനങ്ങളാണ്. ഒരു ഒരു കൂട്ടർ പറയും അബ്രഹാം ഇസ്ഹാഖ് യാക്കോബാണെന്ന് പറയും. മറ്റ് ഒരു കൂട്ടര് പറയുന്നത് ജനങ്ങളെ പുരോഹിതന്മാരെ ലേവ്യര് ആണെന്ന് പറയും. അങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. അവർക്കൊരു തീർച്ച തീരുമാനമില്ല എന്തുകൊണ്ട് ഈ രണ്ടാമത്തെ അപ്പം കൊണ്ടുപോയി ഇങ്ങനെ മുറിച്ച് പാത്തു വെക്കുന്നതും തിരികെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ അവർക്കതിന് വിശദീകരണമില്ല. അവർക്ക് വിശദീകരണമില്ല. ഞാൻ ധാരാളം പിന്നെ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കി, അതൊരു രക്ഷയില്ല. എനിക്കറിയാവുന്ന ജൂഷ് പീപ്പിളിനോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ടും ചെറിയ ചെറിയ പരിചയമുള്ള ആൾക്കാർ, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല യഹൂദന്മാരോട്, ചെറിയ പരിചയമുള്ള അവരുടെ ഇതിലുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടും അവർക്കും അതിന്റെ വിശദീകരണം നൽകാനായിട്ട് സാധിച്ചില്ല. പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഒരു വ്യാഖ്യാനം, യേശു ക്രിസ്തു ആണ് ഈ രണ്ടാമത്തെ അപ്പം. അതായത് ഈ മൂന്നപ്പം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. ഈ രണ്ടാമത്തെ അപ്പം യേശു ക്രിസ്തു ആണ്. തകർക്കപ്പെടുവാണ് യേശു ക്രിസ്തു. രണ്ടായിട്ട് മുറിച്ചു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വിഭജിക്കപ്പെട്ടു, അപ്പം വിഭജിക്കപ്പെട്ടു. അത് യേശു ക്രിസ്തു ചെയ്യുന്നത് തന്നെയാണ് പാസോവർമയില്. എന്നിട്ട് ഈ അഫീക്കോം എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാതെ അത് ശിഷ്യന്മാർക്ക് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത് ഞാനാന്ന് പറഞ്ഞു. ഇപ്പൊ യഹൂദന്മാർ ചെയ്യുന്ന ഒരു പാത്തു വെച്ചു എന്നിട്ട് തിരികെ വരുന്നു, ഹിഡൻ വൺ, പിന്നീട് റിവീൽ ചെയ്യപ്പെടുക. അതാണെങ്കിൽ യേശു ക്രിസ്തു തന്നെയാണ്. ഇപ്പൊ അവൻ നമ്മുടെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു, അവൻ തിരികെ വരും. അവൻ തിരികെ വന്നിട്ട് വേണം ഈ പാസോവർമയിൽ ഫുൾഫിൽ ചെയ്യാൻ. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ആണ് ഈ അഫീക്കോമൻ കാണിക്കുന്നത്. എനിക്ക് ഇനി ഏതൊരു യഹൂദന്മാരെ കൈക്കിട്ടുകയാണെങ്കിൽ എന്ന് പറയണമെന്നുണ്ട്, ഈ അഫീക്കോമൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ഹരമാണ്. നിങ്ങൾ അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് പാസോവർമയിൽ കൺക്ലൂഡിംഗ് പ്രെയർ നടത്തുന്നത്. പിന്നീട് അവർ പറയുന്നത് നെക്സ്റ്റ് ഇയർ ഇൻ ജെറുസലേം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അവസാനത്തെ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം. നെക്സ്റ്റ് ഇയർ ഇൻ ജെറുസലേം, ലാസ്റ്റ് വേർഡ് അതാ, അടുത്ത വർഷം ജെറുസലേമിൽ പെസഹ കൊണ്ടാടാം എന്നാണ് അവരുടെ പ്രതീക്ഷ. എന്റെ വ്യാഖ്യാനം, നെക്സ്റ്റ് ഇയർ ഇൻ ജെറുസലേം എന്ന് പറഞ്ഞാൽ ഇനി കർത്താവിന്റെ വരവിന് ശേഷം മണവാട്ടി യേശുക്രിസ്തുവിനോട് ചേർന്ന് പുത്തൻ യെരുസലേമിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ യെരുസലേമിൽ ഈ പെസഹ ഇനി നമ്മള് യേശുബ്രാനുമായിട്ട് ചേർന്ന് ആഘോഷിക്കാനായിട്ട് പോകുന്നു എന്നൊരു വ്യാഖ്യാനം കൂടി മനസ്സിൽ കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. രണ്ടു പേരും അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പരിശുദ്ധനായ ഓരോ സ്ലീഹ ഓർമ്മിപ്പിക്കുന്ന പോലെ നമ്മുടെ പെസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിന്റെ ഈ പെസഹായുടെ മീൽ പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം യേശു ക്രിസ്തുവിന് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നമുക്ക് കാണാം. ദൈവം കൂടുതലായിട്ട് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അന്നാമയും പാസ്റ്ററും എന്ന നമ്മുടെ പുസ്തകത്തിലേക്ക് വരാം. ഒൻപതാമത്തെ അധ്യായം, വിശുദ്ധ നൊയമ്പ് വേദാനുസരണമോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ വേദപുസ്തക അടിസ്ഥാനങ്ങളാണ്. വലിയ തിയോളജിയും പിതാക്കന്മാരുടെ എഴുത്തുകളും ഒന്നുമല്ല നമ്മൾ പഠിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച എട്ട് കാര്യങ്ങൾ റെക്കോർഡ് ദർശനമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. ഔഷധം വർജ്യമാണോ? സഭയും വേദവസ്തുവും തമ്മിലുള്ള ബന്ധം എന്താണ്? അന്യഭാഷ അഥവാ മറുഭാഷ എന്താണ്? ശിശുസ്നാനം എന്താണ്? മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്തിനു വേണ്ടി? വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എന്തിനു വേണ്ടി? ഹോളി ട്രിനിറ്റി, വിശുദ്ധ തൃത്വം വേദാനുസരണമാണോ? എന്നീ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു നിർത്തിയത്. ഈ വർഷം ഒൻപതാമത്തെ അധ്യായം നമ്മൾ ആരംഭിക്കുന്നു, വിശുദ്ധ നൊയമ്പ് വേദാനുസരണമോ എന്നുള്ളത്. വീണ്ടും അന്നാമയുടെ ഭവനമാണ്, അന്നാമയുടെ ഭവനത്തിലേക്ക് ഉപദേശി പ്രവേശിക്കുന്നു. അന്നാമ ഡയലോഗ്സ് ആരംഭിക്കുകയാണ്. വീട്ടിലോട്ട് ഒരാൾ കയറി വന്നല്ലോ. അന്നാമസ് ഹോം, പാസ്റ്റർ റിങ്സ് ദ ബെൽ, ആൻഡ് അന്നാമ ഓപ്പൺസ് ദ ഡോർ, ആൻഡ് പാസ്റ്റർ എൻട്രസ്. അന്നാമ വെൽക്കം ആൻഡ് പ്ലീസ് ടേക്ക് എ സീറ്റ്. വേർ ആർ യു കമ്മിങ് ഫ്രം? ഹൗ ആർ തിങ്സ് വിത്ത് യു? ഇരുന്നാട്ടെ, എവിടെ നിന്ന് വരുന്നു, എന്താ വിശേഷം എന്നൊക്കെ അന്നാമ ചോദിക്കുന്നു. പാസ്റ്റർ പറയുക, ഐ ആം ദ ന്യൂ സീനിയർ പാസ്റ്റർ ആറ്റ് ദ സി എം എസ് ചർച്ച് ഹിയർ. മൈ അസിസ്റ്റന്റ് പാസ്റ്റർ ആൻഡ് അതർ പീപ്പിൾ ഇൻ ദ ചർച്ച് ടോൾഡ് മീ ദാറ്റ് യു പ്രൂവ് ദാറ്റ് ഓൾ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദ ഓർത്തഡോക്സ് ചർച്ച് ആർ ആസ് പെർ ദ ബൈബിൾ ആൻഡ് ദാറ്റ് യു ഹാവ് എ വെജിറ്റേറിയൻ ഡയറ്റ്. സം ന്യൂ മെമ്പേഴ്സ് ഓഫ് അവർ ചർച്ച് ടോൾഡ് യുവർ അഡ്വൈസ് ആർ ട്രൂത്ത്ഫുൾ and joined the Syrian Orthodox Church. I want to talk about this. This is why I came here. I hope you don't mind. Udeshi Varai, Udeshi Varai, Udeshi Varai, Udeshi Varai, Udeshi Varai, Udeshi Varai, അന്നാമയ്ക്ക് വേദപുസ്തകം ഉണ്ടെന്നും ഓർഡർ സഭയുടെ വിശ്വാസ ആചാരങ്ങളെല്ലാം വേദാനുസരണമാണെന്ന് വേദവാക്യങ്ങൾ ഉദ്ധരിച്ച് സമർപ്പിക്കുമെന്നും മത്സ്യമാംസാദികൾ വെടിഞ്ഞുള്ള ഭക്ഷണക്രമമാണ് ഉള്ളതെന്നും അന്നാമയുടെ ഉപദേശങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ച് വേദപരിജ്ഞാനമില്ലാത്ത ഞങ്ങളുടെ സഭയിലെ ചില പാവങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ ചേർന്നുവെന്നും മറ്റും ഞങ്ങളുടെ സഹജനങ്ങൾ നിറഞ്ഞതുകൊണ്ട് അതേപ്പറ്റി സംസാരിക്കാമല്ലോ എന്നാണ് ആഗ്രഹിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അത് ഇഷ്ടമായില്ലെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുക. അന്നാമ മറുപടി പറയുന്നു, ഓ യാതൊരു ഇഷ്ടക്കേടുമില്ല, സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നൊയമ്പ് ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള സത്യമാണ്. No, absolutely no problem. I am glad we can discuss about this. It is true that we pray and observe Lent, but I am not a biblical scholar as you think. As far as I am concerned, there is no need for that, because I go to a true church established by the apostles, and the church belongs to God. The church is the authority. So I learn what the church teaches and obey its teachings and practices. But I have picked up some knowledge from the Sunday school and from the teachings of the priest. Nothing more than that. Anyway, what exactly did you want to know? ഞാൻ ഉപദേശി ധരിച്ചിരിക്കുന്ന പോലെ ഞാൻ വേദപുസ്തക പണ്ഡിതയല്ല. വേദകാര്യങ്ങളും സഭയുടെ വിശ്വാസങ്ങളും ഒക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ചകളിലെ ആരാധനാവസരങ്ങളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും മറ്റും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ഉപദേശിമാരുടെയും മറ്റും പ്രസംഗങ്ങളും പ്രബോധനങ്ങളും കേട്ട് പഠിച്ചിട്ടുമുണ്ട്. അതിൽ കൂടുതലായി ഒന്നുമില്ല. ഉപദേശിക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? ഇവിടെ അച്ഛന്മാരുടെ ഉപദേശിമാരുടെയും എന്നൊരു വാക്ക് മലയാളത്തിൽ ഉണ്ടല്ലോ. എന്നാന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്കറിയാലോ, സത്യസ്ത്രീമേനയുടെ സമയം വരെ നമുക്ക് സഭയിൽ ഉപദേശിമാര് ധാരാളം പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നും തോന്നുന്നു. ധാരാളം ഉപദേശിമാര് സഭയിൽ സത്യവിശ്വാസം പഠിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഉപദേശിമാരായി കഴിഞ്ഞു പിന്നെ ബന്ധുക്കോസ് പ്രമാണങ്ങളിലേക്ക് ചാടിപ്പോകാനായിട്ടല്ല, സത്യവിശ്വാസം പഠിച്ച് പൗരോഹിത്യമില്ലായെങ്കിൽ പോലും സഭയിൽ ഉപദേശിക്കുന്ന ടീച്ചർമാരെ നമുക്ക് ധാരാളം പേരെ ആവശ്യമുണ്ട്. ദൈവത്തിന് കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇവിടെ പറയുക, ഉപദേശിമാരുടെയും മറ്റും പ്രസംഗങ്ങളും പ്രബോധനങ്ങളും കേട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായി ഒന്നുമില്ല. ഉപദേശിക്ക് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. ഉപദേശി മറുപടിയായിട്ട് പറയുക, see, you cannot say that a person, if he or she eats some meat or fish, that he or she is doing a sin, can you? Look at the parable of prodigal son, which our Lord said. It is written that a fattened calf was slaughtered to celebrate the return of the lost son. അതൊന്നുമല്ല, വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് അല്പം മത്സ്യമോ മാംസമോ ഭക്ഷിച്ചു പോയാൽ അത് പാപമാണെന്ന് പറയുവാൻ സാധ്യമല്ല. മുടിയനായ പുത്രന്റെ ഉമയിൽ തടിച്ച കാളക്കുട്ടിയെ അറുത്ത് ഭക്ഷണം ഒരുക്കിയെന്നാണ് കർത്താവ് പോലും കൽപ്പിച്ചിരിക്കുന്നത്. അന്നമ്മ പറഞ്ഞു, മത്സ്യവും മാംസവും ഭക്ഷിക്കരുതെന്നും അത് പാപമാണെന്നും ഇപ്പോൾ ആരാ പറയുന്നത്? Who said that one cannot eat meat or fish? എന്നാ പാസ്റ്റർ മറുപടിയായിട്ട് പറയുക, അന്നാമ്മ അതൊന്നും ഭക്ഷിക്കാതെ ഇപ്പോൾ നൊയമ്പ് ആചരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? ബട്ട് യു സെഡ് ദാറ്റ് യു ആർ ഒബ്സർവിംഗ് ലെന്റ് വിതൗട്ട് ഈറ്റിംഗ് മീറ്റ് ഓർ ഫിഷ്. അതിന് മറുപടിയായിട്ട് അന്നാമ്മ പറയുന്നു, യെസ് ദാറ്റ് ഇസ് ട്രൂ, നൗ ഇറ്റ് ഈസ് ദ ലെന്റ് ടൈം, സോ ഐ ഒബ്സർവ് ലെന്റ്. ഐ ആം ജസ്റ്റ് ഒബേയിങ് ദ കമാൻഡ്മെന്റ് ഓഫ് ദ ഹോളി ചേർച്ച്, ഇറ്റ് ഈസ് ഓൾസോ ദ കമാൻഡ്മെന്റ് ഓഫ് അവർ ലോർഡ്. അത് ഇപ്പം നൊയമ്പുകാലം ആയതുകൊണ്ടാണ്, അത് വിശുദ്ധ സഭയുടെ കൽപ്പന അനുസരിക്കുകയാണ്, നമ്മുടെ കർത്താവിന്റെ കൽപ്പനയും അങ്ങനെയാണല്ലോ എന്ന് പറയുക. ഉടനെ പാസ്റ്റർ മറുപടിയായിട്ട്, കർത്താവ് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യൻ അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്ന അത്രയും. ഹാസ് അവർ ലോർഡ് കമാൻഡഡ് ദാറ്റ് വേ? ഹി ഹാസ് നോട്ട്. ഹി ഹാസ് സ്പെസിഫിക്കലി ടോൾഡ് അസ് ഡോണ്ട് വാട്ട് ഗോസ് ഇൻ ടു ദ മൗത്ത് ഡിഫൈൽസ് എ മാൻ, ബട്ട് വാട്ട് കംസ് ഔട്ട് ഓഫ് ദ മൗത്ത് ദിസ് ഡിഫൈൽസ് എ മാൻ. മാത്യു ചാപ്റ്റർ നമ്പർ 15 വേഴ്സ് 11. ഗിവൻ ദിസ് കേസ് ഈസ് നോട്ട് lend a foolish act and a sin in the past to yoga. Appam noyambennum okk paranjirikkumbodu adu adinu vivireedam kaanikkunna kalpana lenghanavum paavum oru moodaacharavum alle ennu chodikkya. Odane annam paranju, upadeshi oru apostolika sabayude vishwasaacharangale patti arigiye padikkuyo cheyyade vera vivireedam ennu moodaacharam ennu okk parayunnathinu pagaram alpam koode saumyamayi samsaarikkalle santoshakaramayi thonnaavunnathu. Dear pastor, I know that you are saying these things without studying the faith and practices of the apostolic church. Don't you think it is a little too much to call the practices of the holy church unbiblical and foolish? വേദവിരുദ്ധമായ ഒരു ആചാരത്തെ പറ്റി അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പറയേണ്ടത്? What else can I call about an act that is not biblical? അല്ല പറഞ്ഞു, ശരി, അത് വേദവിരീതമാണോ എന്ന് പരിശോധിക്കാം. വായിലോട്ട് പോകുന്ന ഒന്നും മനുഷ്യന് അശുദ്ധിയോ പാപമോ വരുത്തുന്നില്ല അല്ലേ? നമ്മൾ ചോദിക്കും, ഓൾ റൈറ്റ്, വി വിൽ എക്സാമിൻ ഇഫ് ഇറ്റ് ഇസ് ബിബ്ലിക്കൽ. സോ എനിങ് ദാറ്റ് ഗ്രോസ് ഇൻ ടു ദ മൗത്ത് ഡസ് നോട്ട് ഡിഫൈൽ ഹിം ഓർ ഹിം നോർ മേക്ക് ഹിം എ സിൻ, ഓൾ റൈറ്റ് എന്ന് ഉപദേശിയോട് അന്ന അമ്മ ചോദിക്കുക. ഉണ്ട് ഉപദേശി പറഞ്ഞില്ല, നിശ്ചയമായും ഇല്ല, അതാണ് തിരുവചനം. നോ, ഷുവർലി നോട്ട്, ദാറ്റ് ഈസ് വാട്ട് ദ ബിബ്ലിക്കൽ വേഴ്സസ് സേസ്. അന്നാമ മറുപടിയായിട്ട്, ഏദൻതോട്ടത്തിന്റെ നടുവിൽ നിന്ന് വൃക്ഷത്തിന്റെ ഫലം വായിക്കകത്ത് ചെന്ന് വയറ്റിലോട്ട് പോയത് പാപമായോ അശുദ്ധമായോ പറഞ്ഞാട്ടെ? ആദം ആൻഡ് ഈവ് ഏറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ട്രീ ഇൻ ദ മിഡിൽ ഓഫ് ഈഡൻ, സോ ദ ഫ്രൂട്ട് വെന്റ് ടു ദ ബെലി ത്രൂ ദ മൗത്ത്. പാസ്റ്റ് മൗനമാണ്, സൈലൻസ് ആണ്, സ്റ്റേഴ്സ് ടു ഡിസ്റ്റൻസ്. അന്നാമ മറുപടിയായിട്ട് പറയുക, വൈ യു ആർ കീപ്പിംഗ് മം, ഹാവ് യു നത്തിങ് ടു സേ? So the biblical verse is, what comes from the mouth will defile him and is a sin. Is that right? എന്താ ഒന്നും പറയാനില്ല, പറയണ്ട. വായിൽ നിന്ന് പുറപ്പെടുന്നത് അശുദ്ധിയും പാപവും എന്നാണോ തിരുവചനം ഉപദേശിച്ച് പറഞ്ഞത്? അതെ, മനുഷ്യൻ അശുദ്ധി വരുത്തുന്നത് വായിൽ നിന്നും പുറപ്പെടുന്നത് അത്രേ എന്നാണ് വേദവാക്യം. പാസ്റ്റർ പറഞ്ഞു, yes. But what comes out of the mouth is what defiles one. That is command of the Lord. എന്നാമ മറുപടിയായിട്ട്, വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് പ്രാർത്ഥനയും സ്തോത്രഗീതങ്ങളും. ഉപദേശി പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ടോ? ആ മഹാഭാവങ്ങൾ നിത്യവും ചെയ്യുന്നുണ്ടോ? അല്ലാതെ പറഞ്ഞു, ഓക്കേ, പ്രേയേഴ്സ് ആൻഡ് പ്രേസ് ടു ഗോഡ് ആർ ഓൾസോ കമ്മിങ് ഫ്രം ദ മൗത്ത്. ദ സോങ്സ്, പ്രേയേഴ്സ് ആൻഡ് സ്പീച്ചസ് ദാറ്റ് യു ഡു ആർ ഓൾസോ കമ്മിങ് ഫ്രം ദ മൗത്ത്. ഡു യു ഡു ദോസ് വിഷ്യസ് സിൻസ് ഡെയിലി? ഡസ് ഇറ്റ് ഡിഫൈൽ യു? വീണ്ടും പാസ്റ്റർ മൗനം ആണ്. അന്നാമ്മ അന്നമ്മയുടെ കുറിച്ച് കൊള്ളുന്ന ചോദ്യങ്ങളാണല്ലോ ഒന്ന് പാസ്റ്റർ മൗനമായിട്ടിരിക്കുന്നു. ഒന്ന് അന്നമ്മ വീണ്ടും പറയാം, എന്താ ഉദ്ദേശം ഒന്നും പറയാത്തത്? ഒന്നും പറയാനില്ലേ? തന്റെ ശിഷ്യന്മാർ പൂർവികരുടെ സമ്പ്രദായം ലംഘിച്ച് കൈകൾ കഴുകാതെ ഭക്ഷിക്കുന്നത് കണ്ട് യഹൂദന്മാർ ആക്ഷേപിച്ചപ്പോൾ അതിന് സാന്ദർഭികമായ മറുപടിയായി, മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്തേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രയെന്ന് കർത്താവ് കൽപ്പിച്ചതിനെ വിശുദ്ധ നൊയമ്പാചരണത്തിനെതിരായി വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? കൈ കഴുകാതെ ഭക്ഷിക്കുന്നത് ശരീരവൃത്തിക്ക് പോരാത്തതാണെങ്കിലും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ? ഒരുവൻ കൈ കഴുകാതെ ഭക്ഷിച്ചു എന്നതുകൊണ്ട് അവൻ അശുദ്ധപ്പെടുന്നില്ല എന്ന് പ്രത്യേകമായി കർത്താവ് കൽപ്പിക്കുകയും ചെയ്യുന്നു. 15:20 മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ അതാണ് പറയുന്നത്. വൈ ആർ യു നോട്ട് സെയിങ് എനിതിങ്? നതിങ് ടു സേ. ഹിയർ ഈസ് വാട്ട് അവർ ലോർഡ് സെഡ് ഇൻ ദോസ് വേഴ്സസ്. His disciples ate without washing their hands, and that broke Jewish tradition. So the Jews criticized it, and our Lord gave this contextually apt reply: it is not what enters one's mouth that defiles that person, but what comes out of the mouth is what defiles one. Now you take the verse and try to prove against Lent, which our Lord instituted and the apostles practiced. Amazing. What our Lord meant was that eating without washing hands, though not hygienically good, does not affect the soul. Especially our Lord said that, for out of the heart proceed evil thoughts, murders, adulteries, fornications, thefts, false witness, and blasphemies. These are the things in which defile a man. But to eat with unwashed hands does not defile a man. മറ്റൊരു സുശേഷം 15:20 അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകളെ പറ്റി ഉള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തവർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഉപദേശി ഉടനെ മറുപടിയായിട്ട് പറയുക, യെശയ്യാവ് 58:6 ഉപവാസം അതാണ് അഥവാ നൊയമ്പ് എന്താണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? ഈ വാക്യവും നിങ്ങളുടെ നൊയമ്പുമായുള്ള ബന്ധം എന്താണ്? ഉടനെ ഉപദേശിച്ച് അതിന് മറുപടിയായിട്ട് ചോദിക്കുകയാണ്, ഉപവാസം അതോ നൊയമ്പെന്ന് എന്താണെന്ന് വിശദമായിട്ട് SCR 58:6 പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? അല്ലാതെ അവിടെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ലെന്നാണ് ഉപദേശിയുടെ പക്ഷം. Isaiah 58:6 explains what is fasting or Lent. I did not choose such a fast, says the Lord. Rather, loose every bond of wrongdoing and untie the knots of violent dealings. heal the debts of the oppressed and tear apart every unjust contract. How is this verse related to the way you observe Lent? അപ്പൊ ഇതും നിങ്ങൾ ആചരിക്കുന്ന ഭക്ഷണം കഴിയുമ്പോഴായിട്ട് എന്നതാ സാമ്യം എന്ന് ഉപദേശം ചോദിക്കുക. അന്നാമ റീഡ് ദ നെക്സ്റ്റ് വേഴ്സ് ഓൾസോ, അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ എന്ന് അന്നാമ പറയുക. ഉപദേശി, വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ പവനത്തിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവരെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം എന്ന് ഉപദേശി വായിക്കുന്നു. ബ്രേക്ക് യുവർ ബ്രെഡ് ഫോർ ഹംഗ്രി ആൻഡ് ബ്രിങ് ദ ഹോംലെസ് പൂവർ ഇൻ ടു യുവർ ഹൗസ്. ഇഫ് യു സീ എ നേക്കഡ് മാൻ കോപ്പ് ഹിം, നോർ ഷാൾ യു ഡിസ് റിഗാർഡ് യുവർ ഓഫ്സ്പ്രിംഗ് ഇൻ യുവർ ഓം ഹൗസ് ഹോൾഡ്. നമ്മളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മള് നമ്മളെ എനിക്ക് തോന്നുന്ന ഒരു ഒരു കാര്യം എന്നോട് ചേർത്ത് ചിന്തിക്കാനായിട്ടുള്ളത്, ഈ നമ്മുടെ സ്വന്തം സഹോദരങ്ങളുമായിട്ടുള്ള മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലത്തെ ഫോണ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ, വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. ഇഫ് യു സീ എ നേക്കഡ് മാൻ ക്ലോസ് ഹിം, നോട്ട് ഷാൾ യു ഡിസ്റിഗാർഡ് യുവർ ഓഫ്സ്പ്രിംഗ് ഇൻ യുവർ ഓൺ ഹൗസ് ഹോൾഡ്. നമ്മുടെ സ്വന്തം മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നമ്മെ തന്നെ മറയ്ക്കാതെ ഇരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര പേര് അത് ചെയ്തിട്ട് നൊയമ്പുപവാസങ്ങൾ നോക്കുന്നുണ്ട്, സ്വന്തം സഹോദരങ്ങളോട്, കൂടെ പിറന്നവരോട്, കൂടെ പിറന്നവരോട് ഉള്ള ബന്ധത്തിൽ നമ്മളത് പ്രാക്ടിക്കൽ ആയിട്ട് അനുഷ്ഠിക്കേണ്ടതായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. അന്നാമ പറയുക, ഇതിനു മുകളിലുള്ള മൂന്നോ നാലോ അഞ്ചോ വാക്യങ്ങളിൽ നൊയമ്പ് ആചരിക്കുന്നവർ ആചരിക്കാത്തവരെ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നു. അവർ ആക്ഷരീകമായി നൊയമ്പ് ആചരിക്കുന്നുണ്ടെങ്കിലും ആത്മീയ അനുഭവങ്ങൾ അവരിൽ കാണാത്തതിനെ ശാസിക്കുകയോ ഗുണദോഷിക്കുകയോ ചെയ്യുകയും നൊയമ്പിനാൽ ആത്മീയ അനുഭവങ്ങൾ പ്രാവർത്തികമാക്കേണ്ട വിധങ്ങളെ പറ്റി ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് ആറ് ഏഴ് വാക്യങ്ങൾ. അപ്പോൾ നൊയമ്പാചരണം വേണ്ടെന്നോ ആവശ്യമില്ലെന്നോ പറയുകയല്ല, പിന്നെയോ നൊയമ്പ് എങ്ങനെ അനുഭവപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുക. ചുരുക്കത്തിൽ ഇത്രേ ഉള്ളൂ, എങ്ങനെയായിരിക്കണം നൊയമ്പ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. പുറമെയുള്ള ആചാരങ്ങൾ മാത്രമല്ല, പ്രാക്ടിക്കൽ സൈഡിൽ ഡൂയിങ് തിയോളജി എന്താണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞതെന്നാണ് അന്നാമ അതിന് വിശദീകരണം നൽകുന്നത്. അന്നാമ, ഇഫ് യു റീഡ് ദ വേഴ്സസ് 3, 4, and 5, ദൻ യു ക്യാൻ സീ ദാറ്റ് വൺ ഹു ഒബ്സേർവ്സ് ലെന്റ് കണ്ടംസ് ദ വൺ ഹു ഡസ് നോട്ട് ഒബ്സേർവ് ദ ലെന്റ്. സോ ദീസ് വേഴ്സസ് കണ്ടം ദ പീപ്പിൾ who literally observe fasting without bringing themselves to a spiritual submission. It really talks about the bad ways of observing a Lent and advises how to observe fasting as per God's will. It does not talk against Lent. It instructs how to observe it. അപ്പോൾ എങ്ങനെ നൊയമ്പ് ആചരിക്കണം എന്ന് പറഞ്ഞത് പാസ്റ്റർ വളച്ചൊടിച്ചു. എന്നിട്ട് പാസ്റ്റർ പറയുന്നത് നൊയമ്പ് ആചരിക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പാസ്റ്റർ അവതരിപ്പിക്കുന്നത്. അന്നാമ പറഞ്ഞു കൊടുത്തു അങ്ങനെയല്ല, എങ്ങനെ നൊയമ്പാചരണം നടത്തണം. നിങ്ങൾ നൊയമ്പ് നോക്കുമ്പോൾ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിങ്ങളെ തന്നെ മറയ്ക്കാതെ, വീടിനെ കണ്ടാൽ അവനെ നഗ്നെ കണ്ടാൽ ഉടുപ്പിക്കുക, വിശന്നിരിക്കുന്നവനെ അപ്പം നുറുക്കി കൊടുക്കുക, അതൊക്കെ ചെയ്തു വേണം. എനിക്ക് നമ്മുടെ നൊയമ്പാചരണത്തിൽ നിങ്ങൾ ഇപ്രാവശ്യം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. ഉപവാസം മിച്ചം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഉപവാസിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു, ഇത്ര പേര് സ്കിപ്പ് ചെയ്തതെന്ന് അറിയാൻ മേല. അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഉപേക്ഷിച്ചതിന്റെ ഒരു ഒരു തുക, ഒരു ചെറിയ തുക ആയിക്കൊള്ളട്ടെ, തീരെ ചെറിയൊരു തുക ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ തുക ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, ചെറുതോ വലുതോ ഏതും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അത് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ അതൊന്ന് ഒബ്സർവ് ചെയ്യണം. ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ താല്പര്യപൂർവ്വം സ്നേഹത്തോടെ നിങ്ങൾ സ്നേഹപൂർവ്വമുള്ള നിർബന്ധം നിങ്ങളോട് പറയുക. ആത്മീയമായ ഒരു ഉപദേശമായിട്ട് അത് സ്വീകരിക്കണം. നമുക്ക് ഇല്ലാത്തതായ ഒരു കാര്യമാണ് ഉപവാസം വെച്ച് നമ്മൾ കൊടുക്കുകയില്ല. നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ, നിങ്ങൾ കൊടുത്തു നോക്കിയാൽ നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടി നിങ്ങളെ കയ്യിൽ കിട്ടും, അതിനൊരു സംശയമില്ല കേട്ടോ. അതുകൊണ്ട് ഈ പ്രായോഗികമായിട്ട് അതൊന്ന് ചെയ്യാനായിട്ട് എന്നോട് ചേർത്ത് ഉപദേശിക്കുന്നു. അപ്പൊ നൊയമ്പാചരണം വേണ്ടെന്നോ ആവശ്യമില്ലെന്നോ അല്ല, ഇറ്റ് ഡസ് നോട്ട് ടോക്ക് എഗൻസ്റ്റ് ലെൻ, ഇറ്റ് ഇൻസ്ട്രക്ട്സ് ഹൗ ടു ഒബ്സർവ് ഇറ്റ്. ഉണ്ണേ പാസ്റ്റർ പറയുക, അത് ശരി, പക്ഷെ കർത്താവ് യാതൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെയാണല്ലോ 40 ദിവസം ഉപവസിച്ചത്. നിങ്ങളാകട്ടെ ഇറച്ചി, മീനും, മുട്ടയും മറ്റും ഉപയോഗിക്കാതെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നൊയമ്പ് ആചരിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് വേദാനുസരണമുള്ള നൊയമ്പാകുമ്പോൾ മനസാന്തര അനുഭവങ്ങളും പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ കൂട്ടായ്മയുമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിശദീകരണം. അല്ലാതെ ഏതാനും ദിവസങ്ങളിലെ നൊയമ്പാചരണങ്ങളുടെ എന്ത് പ്രയോജനമാണ്? പാസ്റ്റർ പറയാം, ഐ എഗ്രി.
our Lord fasted for 40 days, totally taking no food at all. You observe it by not eating a few things like meat, fish and egg extra, but you eat a stomachful of other things. Is this the Lent as per the Bible? The Christian life is about repentance, prayer and fellowship with the saved ones. So by observing Lent for a few days, what is the use? എന്ന് പാസ്റ്റർ ചോദിക്കുക. അതിന് അന്നാമ മറുപടി പറയുക, കർത്താവ് 40 ദിവസം ഉപവസിച്ചു, മോശ 40 ദിവസം നൊയമ്പാചരിച്ച് കൽപ്പനകൾ വാങ്ങിച്ചു. പുറപ്പാട് പുസ്തകം 34:28. ഏലിയ 40 ദിവസം നൊയമ്പാചരിച്ച് സ്വർഗത്തിലേക്ക് കയറി. 1 രാജാക്കന്മാർ 19:8. നിനുവ പട്ടണവാസികൾ 1 അടങ്കം 3 ദിവസം നൊയമ്പാചരിച്ച് ദൈവകോപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. യോന 3:6. എസ്തേറിന്റെ പുസ്തകം 4 അധ്യായം മുതൽ പേർഷ്യയിലെ അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് എല്ലാ യൂതരും 3 ദിവസം നൊയമ്പാചരിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം വിവരിച്ചിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ യഹൂദ ജനതയ്ക്ക് വേണ്ടി നൊയമ്പാചരിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. ദാനിയേൽ 9:3-21. എസ്രായും നെഹമ്യയും നൊയമ്പാൽ ദൈവസഹായം പ്രാപിച്ചു. എസ്ര 8:23, നെഹമ്യ 1:4. നൊയമ്പിനെ നിങ്ങൾ ശുദ്ധമാക്കുവിൻ, നൊയമ്പാലും വിലാപത്താലും ദുഃഖത്താലും നിങ്ങളുടെ ഹൃദയങ്ങളെ എങ്കിലേക്ക് തരുവീൻ. യോവേൽ 1:14, 2:12. അതിനകത്ത് പറയുന്നത് വസ്ത്രങ്ങളെ എല്ലാ ഹൃദയങ്ങളെ തന്നെ കീറി എങ്കിലേക്ക് തിരിയുവീൻ എന്ന് പറയുക. ഈ വാക്യങ്ങളിലെല്ലാം നൊയമ്പ് ആവശ്യമാണെന്നും പൂർവ്വപിതാക്കന്മാരും നമ്മുടെ കർത്താവും നൊയമ്പ് ആചരിച്ച മഹാ ദിവസങ്ങളുടെ സംഖ്യയിൽ വ്യത്യാസമുണ്ടെങ്കിലും ദൈവം ആ നൊയമ്പുകളിൽ പ്രസാദിച്ചിരുന്നു എന്നും തെളിയുന്നുണ്ടല്ലോ എന്ന് അന്നാമ മറുപടി പറയുക. അന്നാമ പറഞ്ഞു, അവർ ലോർഡ് ഒബ്സർവ് ലെൻ ഫോർ 40 ഡേയ്സ്. Moses observed Lent for 40 days and received the commandments from Lord. Exodus 34:28. Elisha observed Lent for 40 days and taken to heaven. 1 Kings 19:8. The people of Nineveh observed Lent for 3 days and were saved from the wrath of God. Jonah 3:6. Esther describes in chapter 4 that during the time of Ahasuerus, that all Jews observed Lent for 3 days and were saved from the death. Prophet Daniel observed Lent by praying and fasting for the Jewish people. Daniel 9:3-21. Esra received a blessing from God when she observed Lent. When he observed Lent, Esra chapter 8, verse 23. Nehemiah also learned and received blessing from God. Nehemiah 1:4. Sanctify a fast, call a solemn assembly, gather all the elders and all the people of the land into the house of the Lord, the God, and cry out solemnly to the Lord. Joel 1:14. Turn to me with all your heart, with fasting and wailing and with mourning. Joel 2:12. In all these verses, we see that our patriarchs and our Lord observed the Lent. Now the number of days varied in all these cases. God favored and blessed the people who observed the Lent. അത് അന്നാമ പറയുക, ഉപദേശിച്ച് പറയുക, ഉണ്ട്. പക്ഷെ അവരെല്ലാം ഒന്നും ഭക്ഷിക്കാതെ നൊയമ്പ് ആചരിച്ചിരുന്ന ആയിരുന്നു. ഇറച്ചിയും മീനും മാത്രം വെടിഞ്ഞവരല്ലായിരുന്നു. ഐ അഗ്രി ഹൗ ആർ ദി ഓൾ ഒബ്സർവ് ലെന്റ് complete fasting, not just abstain from fish, meat and eggs. ഉണ്ടെ അന്നാമ പറഞ്ഞു. ശരി, അപ്പോൾ നൊയമ്പ് ആവശ്യമാണെന്നും വേദാനുസരണമാണെന്നും ഉപദേശിച്ച് സമ്മതിക്കുന്നു. അത് ഭക്ഷണം മുഴുവൻ വെടിഞ്ഞുള്ളതായിരിക്കണം എന്നുള്ളതാണ്, അങ്ങനെയല്ലേ? എന്നാമയുടെ ചോദ്യം. ഉണ്ട്, ഉപദേശിച്ച് പറഞ്ഞു. അതെ, ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വരുത്തി നിങ്ങളെ ഇപ്പോൾ ആചരിക്കുന്നത് പോലുള്ള നൊയമ്പ് നിങ്ങളുടെ മെത്രാച്ചന്മാരുടെ സുന്നതദോസുകളുടെ സൃഷ്ടിയാണ്, അല്ലാതെ വേദാനുസരണമുള്ളതല്ല. ഐ അഗ്രി. Yes, the kind of Lent that you observe now is created by some of your bishops and some synods. It is not biblical. നാം അതിന് മറുപടിയായിട്ട് പറയുക, അത് പറയാം. കർത്താവും മോശയും ഏലിയായി 40 ദിവസം വീതം നൊയമ്പ് ആചരിച്ചുവെങ്കിൽ നിന്നുവക്കാരും പേർഷ്യയിലെ അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് എസ്തേറും മൊർദെഖായിയും ശേഷം യൂദരും മൂന്ന് ദിവസം വീതമേ നൊയമ്പ് ആചരിച്ചുള്ളൂ. ഇസ്രയേലിയർ മുഴുവനും ഒരു ദിവസം ഉപവസിച്ചു എന്ന് 1 സമൂഹ 7 ആൾക്കാണെന്നും ഇങ്ങനെ നൊയമ്പുകളുടെ ദിവസങ്ങളിലുള്ള വ്യത്യാസം വേദാനുസരണമാണ് സമ്മതിക്കുന്നുണ്ടല്ലോ. ഒന്നാമത് അതാണ് സമർപ്പിക്കുന്നത്, ഡിഫറെന്റ് ഡേയ്സ്, ഈ ദിവസങ്ങളുടെ വ്യത്യാസം അത് പാസ്റ്റർ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. വി ക്യാൻ ഡിസ്കസ് ദിസ് നൗ. അവർ ലോർഡ് മോസസ് ആൻഡ് എലൈജ ഒബ്സർവ്ഡ് ലെൻത് ഫോർ 40 ഡേയ്സ് വൈ അതേഴ്സ് മെൻഷൻഡ് ഇൻ ദി ലിസ്റ്റ് എബോവ് ഒബ്സർവ് ഇറ്റ് ഫോർ ഓൺലി 3 ഡേയ്സ് ആൻഡ് ഇൻ 1 Samuel 7:6 ഇറ്റ് സേസ് ദാറ്റ് ദ ഇസ്രായേലൈറ്റ്സ് ഒബ്സർവ് ലെൻത് ഫോർ ഓൺലി 1 ഡേ. So can you agree that observing lengths for different times, time frames, is biblical? Pastor Varanyu, sorry, yes. Annama Varanyu, okay. Ini Varsha Yari Noka. Daniel 1-inde 8-12 vare vakyangalil Daniel, Hananiya, Mishael, Azariya enni paidangal rajakeeya varsha upeshichu parippum velavum maatram upayogichu ennu kaanunu. Annama aadyam pastorine kondu sammadippichu നൊയമ്പ് ആചരിക്കുന്നുണ്ട്, അത് സംബന്ധിച്ചു. ദിവസങ്ങളുടെ കണക്കിന് വ്യത്യാസമുണ്ട്, അത് സംബന്ധിച്ചു. പിന്നീട് ഈ ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കുകയാണ്. ഭക്ഷണ കാര്യങ്ങളെ പറ്റി ദാനിയേൽ 1:8-12 വരെ വാക്യങ്ങൾ. സോ വി ക്യാൻ നൗ അനലൈസ് ദ ഫുഡ് പാർട്ട്. ലെറ്റ് അസ് റീഡ് ദാനിയേൽ chapter 1:8-12. ദീസ് വേഴ്സസ് ഡിസ്ക്രൈബ് ദാറ്റ് Daniel, Hananiah, Mishael and Azariah only ate vegetables and water and not taking wine and king's food. അവർ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഉപദേശി പറഞ്ഞു അവർ ആ ദിവസങ്ങളിൽ നൊയമ്പ് ആചരിക്കുകയല്ലായിരുന്നല്ലോ. But in those days they were not observing Lent എന്ന ഉപദേശിയുടെ വാദം. എന്നാമ പറഞ്ഞു they changed their diet. They did not eat the king's food. Instead they ate only vegetables and drank water. അവർ ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വരുത്തി. സുഖകരമായ ഭക്ഷണം ഉപേക്ഷിച്ച് പരിപ്പും വെള്ളവും പച്ചവെള്ളവും മാത്രം ഉപയോഗിച്ചു. ഉപദേശി അതിനെന്താണ് അസമയുമ്പുമായുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? ഹൗ ഇസ് ഇറ്റ് റിലേറ്റഡ് ടു ലെന്റ്? എന്നാ പറഞ്ഞു ഐ വിൽ എക്സ്പ്ലെയിൻ. ഇൻ ദോസ് ഡേയ്സ് ഡാനിയൽ വാസ് മോർണിംഗ് ത്രീ ഫുൾ വീക്സ് ഐ ഏറ്റ് നോ ഡിസൈറബിൾ ഫുഡ്സ് നോ മീറ്റ് ഓർ വൈൻ entered my mouth, nor did I anoint myself until 3 whole weeks were fulfilled. Daniel, chapter 10:2. Joel also says that, turn to me with your heart, with fasting and wailing, with mourning. Joel 2:12. Lent was described as a mourning time. Daniel, during his 3 weeks of Lent, did not eat any savory food or wine. So we can see that everyone observed Lent different in food and ways according to their ability. അവിടെ അന്നാമയൻ വിശദീകരണം നൽകിയ ആ ദിവസങ്ങളിൽ ദാനിയേലാകുന്ന ഞാൻ 3 ആഴ്ച വട്ടം വിലപിച്ചിരുന്നു. രസകരമായി അപ്പം ഞാൻ ഭക്ഷിച്ചില്ല, മാംസവും ഇഞ്ഞു എന്റെ വായിൽ പ്രവേശിച്ചില്ല. ദാനിയേൽ 10:2. വിലാപത്താലും ദുഃഖത്താലും നൊയമ്പിനെ ശുദ്ധീകരിച്ച് ഹൃദയങ്ങളെ ദൈവത്തിങ്ങളെ കൊടുക്കണമെന്ന് യോവേൽ 1:14, 2:12 വാക്യങ്ങൾ കാണുന്നു. നൊയമ്പുകാലത്തെ വിലാപകാലം എന്നും പറയുന്നുണ്ട്. നൊയമ്പുകാലത്തെ 3 ആഴ്ചവട്ടം ദാനിയൽ മാംസമോ വീഞ്ഞോ രസകരമായ അപ്പമോ ഭക്ഷിക്കാതെയിരുന്നു. ഓരോരുത്തരുടെ ശക്തിയും പ്രാപ്തിയും പോലെ ദിവസങ്ങളുടെ എണ്ണത്തിലും ഭക്ഷണക്രമത്തിലും വ്യത്യാസങ്ങൾ വരുത്തി നൊയമ്പ് ആചരിക്കുന്നു എന്ന് അന്നാമയാണ് വിശദീകരണം നൽകിയ ഉടനെ പാസ്റ്റർ ചോദിക്കുക, വാട്ട് ഈസ് ദ സ്പിരിച്വൽ ബെനിഫിറ്റ് ഓഫ് നോട്ട് ഈറ്റിംഗ് സം ഫുഡ് ബട്ട് ഈറ്റിംഗ് സം അതേഴ്സ്? അപ്പൊ അത് പാസ്റ്ററിന് മനസ്സിലായി കഴിഞ്ഞപ്പം പാസ്റ്റർ പറയുക, ചിലരൊക്കെ ഭക്ഷിക്കുകയും മറ്റു ചിലർ ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള ആത്മീയ ഗുണം എന്താണ്? അന്നമ്മ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ ഏറ്റവും വലിയവരായിരുന്നു. അദ്ദേഹം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിരുന്നു. ഹാനനിയ മുതലായ പൈതങ്ങൾ പരിപ്പും വെള്ളവും മാത്രം ഭക്ഷിച്ചിരുന്നു. ദാനിയൽ രസകരമായ അപ്പവും പിഞ്ഞും ഉപേക്ഷിച്ചു. ഇങ്ങനെ പല രീതിയിൽ ഭക്ഷണത്തിൽ വ്യത്യാസം വരുത്തി സ്വയം പാചരിക്കുന്നതുകൊണ്ടുള്ള ഗുണം അത് അനുഷ്ഠിക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും അറിയുവാൻ കഴിയുന്നു. അതിന് മറുപടിയായിട്ട് പറയുന്നത് ഇതാണ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ബോൺ ഫ്രം എ വുമൺ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അവോയ്ഡഡ് മീറ്റ് ആൻഡ് ഫിഷ്. ഹാനനിയ ആൻഡ് അതേഴ്സ് ഓൺലി ഏറ്റ് ലെന്റിൽസ് ആൻഡ് വാട്ടർ. ഡാനിയൽ അവോയ്ഡഡ് വൈൻ ആൻഡ് കിങ്സ് ഫുഡ് വെൻ സംവൺ ഒബ്സർവ്സ് ലെൻ ബൈ അവോയ്ഡിങ് സർട്ടൺ ഫുഡ്സ്. its benefit is seen in those people who observe it. Nevasayogya, ഇതേപറ്റി നിങ്ങളുടെ സഭയുടെ നിയമം എന്താണ്? വാട്ട് ഈസ് യുവർ ചേർച്ചസ് കമാൻഡ് ഓൺ ദിസ്? എന്നാമ അതിന്റെ മറുപടിയായിട്ട് പറയുക. നൊയമ്പ് കാലഘട്ടങ്ങളിൽ സന്ധ്യ വരെയോ വൈകിട്ട് 3 മണി വരെയോ യാതൊന്നും ഭക്ഷിക്കാതെ ഉപവസിക്കണമെന്നാണ് കൽപ്പന. അപ്പോൾ ഈ 3 കാര്യങ്ങള് പാസ്റ്റർ സമ്മതിക്കുക. നൊയമ്പ് ആചരിക്കുന്നത് ശരിയാണെന്ന് സമ്മതിച്ചു, ദിവസങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് സമ്മതിച്ചു, നൊയമ്പ് ആചരിക്കുമ്പോൾ ഭക്ഷണത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്താമെന്ന് ദാനിയേലിന്റെയും യോവേല് പറഞ്ഞതും യോഹന്നാൻ സ്നാപകന്റെ ഉദാഹരണങ്ങളിൽ കൂടി എന്നാമ സമർത്ഥിക്കുകയും ചെയ്തു. അത് സംബന്ധിച്ച ഉപദേശി പിന്നെ ചോദിക്കുകയാണ്, നീ ഇതിനെപ്പറ്റി നിങ്ങളുടെ സഭയുടെ നിയമം എന്താണെന്ന് ചോദിച്ചു. ഉടനെ എന്നാമ പറയുക, നൊയമ്പ് കാലങ്ങളിൽ സന്ധ്യ വരെയോ വൈകിട്ട് 3 മണി വരെയോ യാതൊന്നും ഭക്ഷിക്കാതെ ഉപവസിക്കണമെന്നാണ് കൽപ്പന. അതിന് ശക്തിയില്ലാത്തവർ ഉച്ചവരെ ഉപവസിക്കണം. അതിനും കഴിവില്ലാത്തവർ രുചികരവും ശരീര പോഷകപ്രദങ്ങളുമായ മുട്ട, പാൽ, മത്സ്യം, മാംസം മുതലായ വെടിഞ്ഞ് പ്രത്യേക പ്രാർത്ഥനകളും കുമ്പിടിയിലും ധ്യാനങ്ങളും നടത്തി ആത്മശുദ്ധീകരണം നേടണം. പുണ്യപ്രവൃത്തികൾ കൂടുതലായി ചെയ്യുകയും വേണം. എല്ലാവരും സത്യകുമ്പസാര നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുപോലെ വേറെയും പലതുമുണ്ട്. റിഗാർഡിംഗ് ഹൗ ടു ഒബ്സർവ് ദ ലെൻസ്, വൺ ഷുഡ് ഫാസ്റ്റ് അവോയ്ഡിംഗ് ഓൾ ഫുഡ് ഡ്യൂറിംഗ് ദ ടൈംസ് ഓഫ് ലെൻസ് ടിൽ ഈവനിങ് ഓൾ അറ്റ്ലീസ്റ്റ് ടിൽ 3 PM. ഇഫ് സമ്മൺ ഈസ് അനേബിൾ ടു ഡു സോ, ഹി ഹാസ് ടു ഫാസ്റ്റ് ടിൽ നൂൺ. പണ്ട് കാലത്ത് ഉച്ച നമസ്കാരമൊക്കെ നടത്തി കുമ്പിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇഫ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ, ഹി ഹാസ് ടു അവോയ്ഡ് മീറ്റ്, ഫിഷ്, മിൽക്ക് ആൻഡ് എഗ്സ് ആൻഡ് ഹാസ് ടു സ്പെൻഡ് ടൈം ഇൻ പ്രേയേഴ്സ് ആൻഡ് പ്രോസ്ട്രേറ്റി. ഇപ്പൊ ഈ കുമ്പിടിയിലെ പ്രൊസേഷൻ എന്ന് പറയുന്നത്, ക്ഷമിക്കണം, പ്രൊസേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ തീരെ ഇല്ലാതായേക്കുക, കുമ്പിടാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഇന്നാളി പറഞ്ഞതല്ലേ കുമ്പിടാൻ പറ്റാത്തതിന്റെ കാര്യം. പ്രായം കൂടിയാൽ കുമ്പിടാൻ പറ്റത്തില്ല, രോഗം കൂടിയാൽ കുമ്പിടാൻ പറ്റത്തില്ല, വണ്ണം കൂടിയാലും കുമ്പിടാൻ പറ്റത്തില്ല, അഹങ്കാരം കൂടിയാലും കുമ്പിടാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് നമ്മളെന്നുള്ളത് ശാന്തമായിട്ടൊന്ന് കുമ്പിടാത്തവരൊന്ന് ചിന്തിച്ചോണം. ഏത് കാറ്റഗറിയിലാണ് നമ്മള്? ബാക്കി എല്ലാത്തിനും നമുക്ക് സാവധാനതയുള്ള കാര്യമാ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും അവൻ കൃപ നൽകുന്നു. ദൈവം എതിർത്ത് നിൽക്കുന്നു, ബാക്കി എല്ലാ തെറ്റും ദൈവം ക്ഷമിക്കും. യാക്കോബ് 4:6 പറയുന്ന പോലെ ദൈവം എതിർത്ത് നിൽക്കുന്നത് നിഗളികളോടാണ്. അതുകൊണ്ടാണ് കുമ്പിടാത്തതെങ്കിൽ നമ്മൾ കുമ്പിട്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു, ദൈവസന്നിധിയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ടിയിരിക്കുന്നു. ഉടനെ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലല്ല, ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന പോലെ അന്നാമ്മ പാസ്റ്ററിനോട് പറഞ്ഞു കൊടുത്തു. ഉടനെ എല്ലാവരും സത്യകുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കണം. എവരി വൺ ഹാസ് ടു കൺഫസ് ആൻഡ് പാർട്ടേക്ക് ഇൻ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുക. ഈ കുമ്പസാരത്തെ പറ്റിയും നേരത്തെ ഞാൻ എടുത്തിട്ടുള്ളതായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഈ വർഷം എത്ര പേര് സത്യകുമ്പസാരം നടത്തി എന്നുള്ള സ്വയം ശോധന ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് മാത്രം ഓർപ്പിക്കും. ഉടനെ അന്നാമ്മ പറയുക, ധാരാളം തെളിവുകളുണ്ടല്ലോ പറയാം. ഉപവാസത്തെ ഉപദേശിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ന്യൂ ടെസ്റ്റമെന്റ് പ്രൂഫ് ഫോർ ഓൾ ദിസ്? പുതിയ നിയമത്തിലെ വേദപുസ്തകത്തിലുള്ള തെളിവുകൾ എന്തെല്ലാമാണ്? ഇങ്ങനൊക്കെ ചെയ്യണമെന്ന് അന്നാമ പറഞ്ഞപ്പോഴല്ലോ, അതിന് തെളിവ് വേണ്ടേ? ഉടനെ എന്തൊക്കെയാ തെളിവ് എന്ന് ഉപദേശിക്കുക. അന്നാമ പറഞ്ഞു, ധാരാളം തെളിവുകളുണ്ടല്ലോ പറയാം. ഉപവാസത്താലും പ്രാർത്ഥനയാലും രാപകൽ ദൈവത്തെ സേവിച്ചവൾ എന്ന് ലൂക്കോസ് 2:37 ഹന്നായെ കുറിച്ച് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 4:1 നമ്മുടെ കർത്താവ് നൊയമ്പ് ആചരിക്കുകയും സാത്താനെ ജയിക്കുകയും ചെയ്ത സംഭവം വിവരിക്കുന്നുണ്ട്. 10:6-16 എങ്ങനെ ഉപവസിക്കണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. 10:9-15 ഈ നൊയമ്പ് തുടർച്ചയായി സഭ ആചരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. 17:21 നൊയമ്പാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി പിശാചിക്കൾ ഒഴിഞ്ഞു പോവുകയില്ലെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13:2 അന്ത്യോക്യയിലെ ക്രിസ്ത്യാനികൾ ഉപവസിച്ച് കർത്തൃശുശ്രൂഷകൾ ചെയ്തതായിട്ട് കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13:3 അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ ബർണബാസിന്റെയും ശൗലിന്റെയും മേൽ കൈവച്ച് അവരെ സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞയച്ചു എന്നതാണ്. ഇനിയുമുള്ള തെളിവുകൾ ഇതുപോലെ ഉപദേശി എന്ന് ചോദിക്കുക. അപ്പൊ എന്തൊക്കെയാ ധാരാളം പ്രധാനപ്പെട്ട കാര്യങ്ങള് പറയുന്നതായ കാര്യം ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഹന്നായെ പറ്റി പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2:37 പറയുന്നതായ കാര്യം
see did not depart from the temple, but served God with fasting and prayers night and day. ഈ ഹന്ന അത് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 2:36 വാക്യം ഒന്ന് വായിക്കാമോ? സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 36.
ആശ്യ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാന്തത്തിൽ തന്റെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു.
മതി മതി മതി. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായി ഹന്ന എന്നൊരു പ്രവാചകി, അവൾ കന്യാകാലത്തിൽ, പിന്നെ കന്യാകാലം എന്ന് പറയുന്നത് ഒരു 14 വയസ്സ് കന്യാകാലം അല്ലെങ്കിൽ 12 വയസ്സായിക്കോട്ടെ, ആ കന്യാകാലത്തിൽ പിന്നെ 7 സംവത്സരം ഭർത്താവിനോട് കൂടെ കഴിച്ചു. അതിനുശേഷം 84 സംവത്സരം വിധവയായിരുന്നു, വളരെ വയസ്സ് എന്നവളായി എന്ന് പറഞ്ഞാൽ മൊത്തം കൂടെ കൂട്ടി നോക്കിയാൽ ഏകദേശം 105 വയസ്സോളം വരും ഹന്നായിക്ക്. 105 വയസ്സോളം വരും. 84 സംവത്സരമായിട്ട് വിധവയാണ്, 7 വർഷം ഭർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ 84, 7, 91, 91 14 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 105 വയസ്സ്, 105 വയസ്സോളം ഉള്ള ഒരു പടുവൃദ്ധയായ ഹന്ന എങ്ങനെയാ എന്ന് പറയാൻ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും രാവും പകലും ആരാധന ചെയ്തു പോകുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും 105 വയസ്സുള്ള ഹന്ന ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താ രക്ഷകനെ ലോകത്തിന് കിട്ടാൻ വേണ്ടിയാ കേട്ടോ, അവർ ദൈവാലയം വിട്ടുപിരിയാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ അമേരിക്കയിൽ വന്ന് നമ്മൾ ഈ സൂചിക്കുന്നതേ, നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ കുറവാണോ എന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. അത് മാത്രമല്ല, വേറെ ധാരാളം കാരണമുണ്ട് എങ്കിലും നമ്മുടെ ഉപവാസത്തിന്റെയും കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും കുറവുണ്ടോ എന്നും കൂടെ ഒന്ന് ചിന്തിച്ചോണം. ഈ വേദപുസ്തവാക്യം വായിക്കുമ്പോൾ അങ്ങ് വായിച്ചു പോയാൽ പോരാ എന്ന് എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയോണ്ട, ഈ പ്രായം, ഇത്രയും പ്രായമുള്ള ഹന്ന പ്രവാചകിക്ക് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദണ്ഡനമസ്കാരം നടത്തുകയും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സാധിക്കേണ്ടതല്ലേ എന്ന് ആത്മശോധന ചെയ്യുക. മാത്യു 4th chapter describes our Lord's observance of Lent for 40 days and his victory over Satan. Our Lord commands how to observe Lent in Matthew 6:16. Moreover, when you fast, do not be like the hypocrites, with sad countenance, for they disfigure their faces, that they may appear to me to be fasting. Assuredly, I say to you, they have their reward. But you, when you fast, anoint your head and to wash your face. എന്നുള്ളത് അത് അടുത്ത ഭാഗമാണ്. ഇപ്പൊ അത് അത് ഈ കൂട്ടത്തിൽ തന്നെയുള്ള മത്തായിയുടെ സുവിശേഷം 6:16. ഇതിലെങ്ങനെ ഉപവസിക്കണമെന്ന് കൽപ്പിച്ച കാര്യം ഇവിടെ പറയുന്നത് എങ്ങനെയായിരിക്കണം നിങ്ങൾ ഉപവസിക്കുക. ബട്ട് യു വെൻ യു ഫാസ്റ്റ് അനോയിന്റ് യുവർ ഹെഡ് ആൻഡ് വാഷ് യുവർ ഫേസ് സോ ദാറ്റ് യു ഡു നോട്ട് അപ്പിയർ ടു മെൻ ടു ബി ഫാസ്റ്റിംഗ്. ബട്ട് യുവർ ഫാദർ ഹു ഈസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ആൻഡ് യുവർ ഫാദർ ഹു സീസ് ഇറ്റ് സീക്രട്ട് വിൽ റിവാർഡ് യു ഓപ്പൺലി എന്ന് പറയുക. മത്തായി 9:15 അവർ ലോർഡ് ടീച്ചേഴ്സ് ദാറ്റ് ദ ചർച്ച് ഷുഡ് ഒബ്സർവ് ലെന്റ് ടിൽ ഹി കംസ് ബാക്ക്. ബട്ട് ദ ഗ്രേസ് വിൽ കം വെൻ ഹി വെൻ ദ ബ്രൈഡ് ഗ്രൂം വിൽ ബി ടേക്കൺ എവേ ഫ്രം ദം ആൻഡ് ദേ വിൽ ഫാസ്റ്റ്. മത്തായി 9:15. ഇപ്പൊ നമ്മൾ നോയമ്പും 50 ദിവസം നോയമ്പും ഉപവാസവും നടത്താത്തതിന്റെ കാര്യം എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കർത്താവ് ഇപ്പൊ പുനരുദ്ധാനം ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ട്. പെന്തക്കോസ്തിക്ക് ശേഷം ഇനി നോയമ്പ് ഉപവാസമൊക്കെ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മുതൽ വീണ്ടും സഭയുടെ ബലത്തിന് വേണ്ടിയാണ്. മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് കർത്താവ് പറഞ്ഞതായിട്ട് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ 50 ദിവസം ഉപവാസം, നോയമ്പും പൂനും പള്ളിയും രണ്ട നമസ്കാരം ഒന്നും ഇല്ലാത്തത് എന്നുള്ള കാര്യം കൂടി ചേർത്ത് ഓർപ്പിക്കും. ഹൗവർ ദിസ് കൈൻഡ് ഓഫ് ഡീമൻ ഡസ് നോട്ട് ഗോ ഔട്ട് എക്സെപ്റ്റ് ബൈ പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്. Matthew 17:21. Acts 13:2 says that Christians at Antioch has been fasting and worshipping the Lord. Then having fasted and prayed and laid hands on them, Barnabas and Saul, they sent them away. പ്രാർത്ഥിച്ച് ഉപവസിച്ചാണ് ബർണവാസിനെയും സൗലിനെയും വസ്ല പ്രവൃത്തി 13:3 എന്ന് അന്നാമ പറയും. ഇവിടെ എല്ലാം ഉപവാസത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം പുതിയ നിയമ ഉപവാസത്തിന്റെ കാര്യം. ഉപവാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഫാസ്റ്റിംഗ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അബ്സ്റ്റേഷൻ ഫ്രം ഫുഡ്, ലണ്ടൻ ഫുഡ് എന്ന് പറയുന്ന ഫുഡ് കഴിക്കുന്നതിന് തന്നെ ഉള്ള ക്രമീകരണമാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പൊ ഇനിയുമുണ്ട് തെളിവുകൾ. ഇതുപോലെ ഉപദേശിച്ചു ചോദിക്കാം, ദേർ ഇസ് മോർ ബട്ട് ഈസ് ഇൻ ദിസ് ഇനഫ് നൗ. പണ്ട് ബാസ് പറഞ്ഞു മതി. എന്നാൽ അപ്പോസ്തലന്മാർ ആദിമസഭയിൽ നോയമ്പ് ആചരിച്ചു എന്നുള്ളതിന്റെ തെളിവുണ്ടോ? ഇനി ഉടനെ ഉപദേശിക്കറിയാണ്ട് ഇനി അപ്പോസ്തലന്മാർ ആദിമസഭയും നോയമ്പ് ആചരിച്ചു എന്നുള്ളതാണ്. ബട്ട് ഗിവ് മീ ദ പ്രൂഫ് ദാറ്റ് ദ അപ്പോസ്തൽസ് ആൻഡ് ഏർലി ചർച്ച് ഒബ്സർവ് ദ ലാൻഡ്. അന്നാമ മറുപടിയായിട്ട് പറയും, യെസ് ഐ ജസ്റ്റ് കോട്ടഡ് ആക്ട്സ് 13:2-3. ബിസൈഡ്സ് പോൾ സെഡ് നൗ വെൻ മച്ച് ടൈം ഹാഡ് ബീൻ സ്പെൻഡ് ആൻഡ് സെയിലിംഗ് was now dangerous because the fast was already over. Acts 27:9 പറയുകയ. അതല്ലേ മേൽപ്പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 13:2-3 വാക്യങ്ങളിൽ അങ്ങനെ ഒരു ഉപസിച്ച് അപ്പോസ്തലന്മാരാണല്ലോ ഉപസിച്ച് പ്രാർത്ഥിച്ച് കൈവച്ചു എന്ന് പറയുന്നേ. അത് കൂടാതെ അപ്പോസ്തല പ്രവൃത്തി 27:9 ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോയമ്പും കഴിഞ്ഞിരിക്കെ, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോണം. അപ്പോസ്തല പ്രവൃത്തി 27:9 പറയുകയാണ്, വളരെ നാൾ ചെന്ന ശേഷം നൊയമ്പും കഴിഞ്ഞിരിക്കെ. ഇത് വിശുദ്ധ പൗലോസ് പറയുന്നതാ, നൊയമ്പ് ആചരിക്കുന്ന പതിവ് അന്ന് സഭയിൽ സാർവത്രികമായിരുന്നത് കൊണ്ടാണല്ലോ നൊയമ്പിന്റെ കാര്യം ഒരു കാലനിർണയ ഘട്ടമായി അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുകയാണ്. സോ പോൾ സേസ് ദാറ്റ് ദ ടൈം വിച്ച് ചർച്ച് ഒബ്സർവ് ലെൻ ഹാസ് പാസ്ഡ്. സോ ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലെൻ വാസ് പ്രിവലന്റ് ഇൻ ദ ചർച്ച് ആൻഡ് സർട്ടൺ ഡേയ്സ് വേർ ഡെസിഗ്നേറ്റഡ് ആസ് ലെൻ ടൈംസ്. That's why Paul uses those times to refer to certain period of time, like seasons. ഒന്ന് പാസ്റ്റർ പറയുക, നൊയമ്പാചരണം സ്ഥാപിക്കാൻ വേദത്തെളിവുകൾ ധാരാളമുണ്ട്. പലരുടെയും നൊയമ്പാചരണം ഭക്ഷണത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളല്ലാതെ യഥാർത്ഥ മാനസാന്തര അനുഭവങ്ങളിൽ എത്തുന്നത് ചുരുക്കമാണ്. അത് നൊയമ്പിന്റെ ഉപദേശത്തിന് വിരുദ്ധമല്ലേ എന്ന് ചോദിക്കുക. I agree that there are lots of proofs in the Bible to show that Lent is biblical, but without repentance. Many just observe Lent by changing their diet. Is not it against the notion of the Lent? അന്നാമ പറയുക, യഥാർത്ഥമായ അനുതാപവും വിശുദ്ധീകരണവും ഉണ്ടാകാനാണ് നൊയമ്പ് ആചരിക്കുന്നത്. ബാഹ്യമായി ആന്തരികമായും നൊയമ്പ് ആചരിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാത്രേ. യാക്കോബ് 2:20 CMS സഭയിലും നൊയമ്പാചരണം വേണമെന്ന് പഠിപ്പിക്കുന്നില്ലേ? അന്നാമ പറഞ്ഞു, We observe Lent to have repentance and for spiritual cleaning. We have to observe the Lent both externally and spiritually. Faith without works is dead. James 2:20. That's not the CMS church also teach the need to observe Lent. The pastor said, no, we do not have to observe Lent. We need to attain spiritual experience. പിന്നെ നമ്മ മറുപടിയായിട്ട് പറയുകയാണ്, എല്ലാ വെള്ളിയാഴ്ച ഉപവസിക്കണമെന്ന് നിങ്ങളുടെ പള്ളിക്രമത്തിലും സഭാപഞ്ചാംഗത്തിലും ഉണ്ടെന്നാണ് തോന്നുന്നത്. വെള്ളിയാഴ്ച ക്രിസ്മസ് വന്നാൽ അന്ന് ഉപവസിക്കേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ബട്ട് ദാറ്റ് ഇഫ് ക്രിസ്മസ് ഫോൾസ് ഓൺ ഫ്രൈഡേ യു ഡു നോട്ട് ഹാവ് ഫോളോ ദ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഓഫ് ഫാസ്റ്റിംഗ്. സോ യു ആർ ആർഗ്യുവിങ് ദാറ്റ് ദ ഒബ്സർവൻസ് ഓഫ് ലെന്റ് ഈസ് അൺനെസറി ഈവൻ ദോ യുവർ ചർച്ച് അക്സെപ്റ്റ് ഇറ്റ്. ഈസ്ന്റ് ഇറ്റ് ദാറ്റ് എ ബിറ്റ് മച്ച്? ഡോണ്ട് യു തിങ്ക്? പാസ്റ്റർ പറഞ്ഞു, പ്ലീസ് ഫോർഗീവ് മീ, ദാറ്റ് ജസ്റ്റ് കെയിം ഔട്ട് ഓഫ് മൈ മൗത്ത് ദെൻ. ഐ എം സോറി അബൌട്ട് ദാറ്റ്. എന്നാമ പറയുക, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് പാസ്റ്റർ. സാരമില്ല ഉപദേശി, പ്ലീസ് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. പാസ്റ്റർ, യു ഷുഡ് ഒബ്സർവ് ലെന്റ്. ലെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സ്പിരിച്വൽ ക്ലീൻലിനെസ് ആൻഡ് ഫോർ വിന്നിംഗ് ഓവർ എർത്ലി പ്ലഷേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ നെസസറി ഫോർ വിറ്റ്നസിംഗ് ദ ക്രിസ്ത്യൻ ലവ്. ഇൻ ദ ജൂയിഷ് ചർച്ച് ദ ലെന്റ് വാസ് എ കോമൺ പ്രാക്ടീസ്. ദിസ് ഷാൽ ബി അൻ എവർലാസ്റ്റിംഗ് ഓർഡിനൻസ് ഫോർ യു. യു ഷാൽ modify him and shall do not work. Since this day of atonement is made for you to make you clean, so that you may cleanse for of all your sins before the Lord. By everlasting ordinance, it shall be most solemn Sabbath for you, on which you must mortify yourselves. Leviticus 16:29-31. യഹൂദ സഭയിൽ ഉപവാസം സർവ്വസാധാരണമായിരുന്നു. അന്ന് എല്ലാവരും ആത്മഗമനം ചെയ്യണമെന്നായിരുന്നു നിയമം. ലേവിയ 16:31. ഓൺ ദ ലെന്റ് ഡേ വൺ വാസ് ഫോർബിഡൻ ടു ഈറ്റ് ഓർ ഡ്രിങ്ക്
or a massage oil in hair to take bath, or how marital relationships. ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എണ്ണ വയ്ക്കുകയോ കുളിക്കുകയോ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്തതെന്ന് അനുശാസിച്ചിരുന്നു. ഉപദേശിക്കുക. ഓരോ ആവശ്യങ്ങൾ പ്രമാണിച്ച് ചിലരൊക്കെ പ്രത്യേക നൊയമ്പുകൾ ആചരിക്കുന്നതായി കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? ഐ ഹിയർ ദാറ്റ് സം പീപ്പിൾ ഒബ്സർവ് സ്പെഷ്യൽ ലെൻസ് ഫോർ സെർട്ടൻ നീഡ്സ്. ഇസ് ദാറ്റ് വാലിഡ്? ദാറ്റ് ഇസ് ട്രൂ. ലെൻസ് ആർ ഒബ്സർവ് ഫോർ എ കൺട്രി, ഫോർ എ കമ്മ്യൂണിറ്റി, ഓർ ഫോർ ജനറൽ ഡിപെൻഡൻസ് ആൻഡ് ബ്ലെസ്സിംഗ്സ് ഫ്രം ഗോഡ്. അതിന് കുറെ ഉദാഹരണങ്ങൾ പറയുക. Judges 20:26. The Israelites observed Lent after the internal war with the Benjamin tribe. Judges 20:26. 1 Samuel 7:6. Some observed Lent as atonement. Samuel had the Israelites observe the Lent as they had prayed to a foreign god. Nehemiah 9:1. Lent is observed for remission of sins. The people of Nineveh received grace of God by their Lent. For receiving the revelations from God, Moses observed Lent and receiving commandments from God. Daniel in Babylon observed Lent for his and his forefathers' sin and waited for the revelation of God. He received this message by angel. O Daniel, I have come forth to guide you with insight. At the beginning of your prayer, the word went out, and I have come to tell you. For you are a man of decisive. Therefore, consider the matter and understand the vision. Daniel 9:23. ധാരാളം ഉദാഹരണങ്ങൾ പറയുക. ഓരോ രാജ്യത്തിന് വേണ്ടി, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നോയമ്പ് നോക്കി. ദാനിയൽ ബാബിലോണിൽ വെച്ച് തന്റെയും പിതാക്കന്മാരുടെയും ഭാവങ്ങൾക്ക് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിച്ച് ദൈവിക വെളിപാടിനായി കാത്തിരുന്നു. നീ എന്റെ പ്രവേശനാകിയാൽ നിന്റെ അപേക്ഷയുടെ ആരംഭത്തിൽ തന്നെ കർത്തനെ പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു എന്നുള്ള ദൂത് മാലാഖ മുഖാന്തരം അവൻ ലഭിക്കുന്നു. അതുകൊണ്ട് സോ ഇറ്റ് ഈസ് എ ട്രൂത്ത് ദാറ്റ് വെൻ യു ഒബ്സർവ് ലെൻ യുവർ ബോഡി വീക്കൻ യു ഗെയിൻ മോർ കൺട്രോൾ ഓവർ യുവർ ബോഡി ആൻഡ് ദിസ് വിൽ ഇൻക്രീസ് യുവർ സ്പിരിച്വൽ പവേഴ്സ്. ദെയർഫോർ ഐ ബെഗ് ഇൻ ഗോഡ്സ് നെയിം ദാറ്റ് യു ഷുഡ് ഒബ്സർവ് ലെൻ വിത്ത് ഡിസിപ്ലിൻ ഇൻ യുവർ ലൈഫ്. നൊയമ്പാചരണം മൂലം ശരീരം ക്ഷീണിക്കുകയും നിയന്ത്രണ വിധേയമാകുകയും ചെയ്യുമ്പോൾ ആത്മശക്തി വർദ്ധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഉപദേശി നൊയമ്പാചരണം ജീവിതത്തിന്റെ ഒരു നിഷ്ഠയാക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. ഉടനെ ഉപദേശി പറഞ്ഞു, അന്നാമ്മേ വളരെ സന്തോഷം. അന്നാമ്മ എന്നെ ഒരു ഓർത്തഡോക്സുകാരനാക്കിയെന്ന് തോന്നുന്നു. ഏതായാലും നൊയമ്പാചരണം ഒരു ദോഷമുള്ള കാര്യമായി തോന്നുന്നില്ലല്ലോ. എനിക്ക് പലതും പഠിക്കാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഐ എം വെരി ഗ്ലാഡ് അന്നാമ്മ. ഐ തിങ്ക് യു ഹാവ് മേഡ് മീ ആസ് എ സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ. ഐ ലേൺ ദാറ്റ് ഒബ്സർവിംഗ് ലെൻ ഹാസ് ഓൺലി ബെനിഫിറ്റ്സ്. ഐ എം ഗ്ലാഡ് ഐ വാസ് ഏബിൾ ടു ലേൺ this. Let us pray. അവര് പ്രാർത്ഥിക്കുന്നു. ഉടനെ പാപ്പൻ വരുന്നു. കൊച്ചമ്മ കോഫി ഇസ് റെഡി. അന്നമ്മ ഗുഡ് ഫാസ്റ്റർ പ്ലീസ് ഹാവ് സം കോഫി ബിഫോർ യു ലീവ് എന്ന് പറഞ്ഞിട്ട് അധ്യായം അവസാനിക്കുകയാണ്. അപ്പൊ ഈ ഒരു വാക്യം വായയുടെ ഉള്ളിലേക്ക് പോകുന്നത് അല്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അശുദ്ധമാക്കുന്നതെന്നും പറഞ്ഞു. നമ്മുടെ ആൾക്കാരും പലരും നൊയമ്പ് നോക്കാതെ തീരിക്കുന്നുണ്ട്. ഇത്രയും വിശദീകരണം വളരെ ഭംഗിയായിട്ട് നമുക്ക് വരച്ചു കിട്ടിയിരിക്കെ അതിന്റെ എല്ലാ അർത്ഥത്തിലും നോയമ്പ് നോക്കുവാൻ രക്ഷപ്പെടണം. കൂടുതൽ ദൈവം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, വേദപുസ്തക അടിസ്ഥാനമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കും. താങ്ക് യു.
വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഈ ബൈബിൾ ക്ലാസ് അടുത്ത ആഴ്ചയും അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഒരു അനൗൺസ്മെന്റ് ഉള്ള, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ബുക്കിലേക്ക് ആർട്ടിക്കിൾസ് ക്ഷണിക്കുന്നുണ്ട്. എഴുതാനും ഒക്കെ കഴിവുള്ളവരെ ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എല്ലാം ചെറിയ ആർട്ടിക്കിൾസും ഒക്കെ എഴുതി എന്റെ പേരിലൊന്ന് അയച്ചേരണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ജൂലൈ 15th ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പേ കുറെ ആർട്ടിക്കിൾസ് കിട്ടിയാൽ നന്നായിരുന്നു. അതുപോലെ ഇന്ന് കേട്ട എല്ലാവർക്കും നന്ദി. അച്ഛന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു.
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമൾ ശ്രീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റോഹാ, ശുദ്ധമുള്ള കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവ്, നേരമൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസ്കൃതവാസം കൂട്ടായ്മേ ഞങ്ങളെല്ലാവരോടും, എം എം വി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും,
സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.